ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിനായി യാത്ര തിരിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നു രാത്രി അൾജീരിയയിൽ എത്തിച്ചേരും. പിഎം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ രാജ്യത്തെ നിരവധി പേർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യക്ഷരം കുറിച്ച് കുരുന്നുകൾ. സംസ്ഥാനത്തെ ദേവീക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന് പകരം ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കാൻ ശ്രമമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തെക്കേ ഇന്ത്യയിൽ 4 ദിവസത്തിനുള്ളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെ ഇംഗ്ലണ്ട് 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിനായി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നു രാത്രി അൾജീരിയയിൽ എത്തും. നാളെ മുതൽ ഈ മാസം 19 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിൽ അൾജീരിയയ്ക്ക് പുറമെ മൌറിറ്റാനിയ, മലാവി എന്നീ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും രാഷ്ട്രപതി സന്ദർശിക്കും. സന്ദർശനവേളയിൽ ഉഭയകക്ഷി യോഗങ്ങളിലും ഇന്ത്യൻ സമൂഹവുമായുള്ള ആശയവിനിമയ പരിപാടിയിലും ശ്രീമതി മുർമു പങ്കെടുക്കും. ആഫ്രിക്കയിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
രാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടെ അൾജീരിയസിൽ എത്തിച്ചേരും. അൾജീരിയ സന്ദർശനവേളയിൽ ശ്രീമതി ദ്രൌപദി മുർമു അൾജീരിയയിലെ പ്രസിഡന്റായ അബ്ദുൽ മജീദ് ടിബൂണുമായും മറ്റു പ്രധാന നേതാക്കളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. മക്കാമി ജാഹിദ്, രക്തസാക്ഷി സ്മാരകം, റോമൻ റൂയിൻസ്, മുസോളിയം, ഹമാഗാഡ് തുടങ്ങിയ അൾജീരിയയിലെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രധാന സ്ഥലങ്ങളും രാഷ്ട്രപതി സന്ദർശിക്കും. ഇന്ത്യ അൾജീരിയ സാമ്പത്തിക ഫോറം, സിദ്ദി അബ്ദുള്ള സയൻസ് ആന്റ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി എന്നിവയെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു 16 ഒക്ടോബർ മൌറിറ്റാനിയ സന്ദർശിക്കും. അവസാന പാദത്തിൽ 17 മുതൽ 19 വരെ രാഷ്ട്രപതി മലാവി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ സന്ദർശനവേളയിൽ രാഷ്ട്രപതി നേതൃത്വവുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. കൂടാതെ പ്രധാന വ്യാപാര വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും.
പിഎം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ രാജ്യത്തെ നിരവധി പേർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി 3 വർഷം പൂർത്തിയാക്കിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗതിശക്തിയിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേഗം ആർജിക്കാനാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. പദ്ധതി വിവിധ തലങ്ങളുമായുള്ള ബന്ധം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖലകളിലുടനീളം വേഗത്തിലും കാര്യക്ഷമമായും വികസനം സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ സാമ്പത്തിക മേഖലകളിലേക്ക് ബഹുതല സമ്പർക്ക സംവിധാനം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലഭ്യമാക്കുന്നതിനായി 2021 പിഎം ഗതിശക്തി ആരംഭിച്ചത്. 149th ഇന്റർ പാർലമെന്റ് യൂണിയൻ അസംബ്ലിക്ക് ജനീവയിൽ തുടക്കം. ഈ മാസം 17 വരെയാണ് യോഗം. അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നയിക്കും. ജനീവയിലെ ഇന്ത്യൻ സമൂഹവുമായി നാളെ കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ ഓം ബിർള മറ്റു രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭാധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ചകൾ നടത്തും. രാജ്യസഭാ ഉപാധ്യക്ഷൻ, ഇരുസഭകളിലെയും സെക്രട്ടറി ജനറൽമാർ, പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സംഘം. രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമെന്ന് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. ദസറയോടനുബന്ധിച്ച് ഹൈദരാബാദിൽ നടന്ന അലൈ ബലായി ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അലൈ ബലായി പോലുള്ള ആഘോഷങ്ങൾ സംസ്കാരത്തെയും പൈതൃകത്തെയും മുന്നോട്ട് നയിക്കും. ഉത്സവങ്ങൾ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാജ്യത്തെയും ഒരുമിപ്പിക്കുന്നതാണെന്നും ശ്രീ നായിഡു പറഞ്ഞു. 2005 തെലങ്കാനയുടെ സാംസ്കാരികോത്സവമായ അലൈ ബലായി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സ്ഥിരമായി ദേശീയ പതാക ഉയർത്തുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ ഐക്യരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 24 ദേശീയ പതാകയ്ക്കൊപ്പം UN പതാകയും ഉയർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതേസമയം രാഷ്ട്രപതി ഭവൻ, ഉപരാഷ്ട്രപതി ഭവനം, പാർലമെന്റ് മന്ദിരം, സുപ്രീംകോടതി മന്ദിരം എന്നിവിടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ പതാക ഉയർത്തേണ്ടതില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്ഭവനുകൾ, രാജ്നിവാസുകൾ, ലെജിസ്ലേറ്റീവ് കൌൺസിൽ കെട്ടിടങ്ങൾ, നിയമസഭകൾ, ഹൈക്കോടതികൾ എന്നിവിടങ്ങളിലും UN പതാക ഉയർത്തേണ്ടതില്ല. ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി SP അധ്യക്ഷൻ ശരദ് പവാർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്നും മുംബൈയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ സംയുക്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു. PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനിൽ ആശാവഹമായ പ്രതികരണം. ഇന്നലെ ആരംഭിച്ച രജിസ്ട്രേഷൻ ഈ മാസം 25 വരെ തുടരും. PM ഇന്റേൺഷിപ്പ് .mca.gov.in എന്ന ഓൺലൈൻ പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടലിൽ ഇതുവരെ 193 കമ്പനികൾ ഏകദേശം 91,000 ഇന്റേൺഷിപ്പ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1.25 ലക്ഷം പേർക്ക് ഇന്റേൺഷിപ്പ് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്ത 4 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് കാലവർഷം പൂർണ്ണമായും വിടവാങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേ ദിവസങ്ങളിൽ തന്നെ തെക്കേ ഇന്ത്യയിൽ തുലാവർഷം ആരംഭിച്ചേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യക്ഷരം കുറിച്ച് കുരുന്നുകൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ കുട്ടികൾക്ക് ഹരിശ്രീയെ കുറിച്ചു. കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു. പറവൂർ ദേവീക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തിരൂർ തുഞ്ചൻ പറമ്പ്, ആറ്റുകാൽ ദേവീക്ഷേത്രം, തോന്നയ്ക്കൽ ആശാൻ സ്മാരകം എന്നിവിടങ്ങളിൽ 100 കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കാൻ എത്തി. കോട്ടയം പനശ്ശിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകളാണ് വിദ്യാദേവിയുടെ അനുഗ്രഹം തേടി ഹരിശ്രീയെ കുറിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു.
ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 4 തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജയെടുത്തു. തുടർന്ന് സരസ്വതി നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ വിദ്യാമണ്ഡപത്തിൽ വിദ്യാരംഭം കുറിച്ചു. 51 ഗുരുക്കന്മാർ കുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്കായി കുട്ടികൾ എത്തിയിരുന്നു. പുലർച്ചെ ആരംഭിച്ച എഴുത്തിനിരുത്ത് ഉച്ച കഴിയുവോളം നീണ്ടു.
ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനം നിഷേധിക്കില്ലെന്നും നിരാശരായി തിരിച്ചു പോകേണ്ടി വരില്ലെന്നും മന്ത്രി വി എൻ വാസവൻ. പുതുപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്പോട്ട് ബുക്കിംഗിന് പകരം ക്രമീകരണം ഏർപ്പെടുത്തും. കൂടാതെ ഇടത്താവളങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായത്തോടെ ബുക്കിംഗ് സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരള സർക്കാരിന് ശബരിമലയിൽ ഭക്തർക്ക് വേണ്ട സൌകര്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല. ഇത് മറച്ചുവയ്ക്കുവാനുള്ള വിവാദമാണ് സ്പോട്ട് ബുക്കിംഗ് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസിയായ SFIO നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വീണാ വിജയനെ SFIO ചോദ്യം ചെയ്തതോടെ കേന്ദ്ര സർക്കാരിനെതിരായ UDF ആരോപണത്തിന്റെ മുനയൊടിഞ്ഞുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. മാസപ്പിഴി കേസ് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണെന്നും ഇക്കാര്യത്തിൽ പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഷാർജയിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇംഗ്ലണ്ട് 10 സ്കോട്ട്ലന്റിനെ പരാജയപ്പെടുത്തി. 110 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 10 ശേഷിക്കെ 113 റൺസ് എടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലന്റ് നിശ്ചിത 20 6 നഷ്ടത്തിൽ 109 റൺസ് എടുത്തു. രഞ്ജി ട്രോഫി പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ലീഡ് വഴങ്ങി കേരളം. പഞ്ചാബിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ കേരളം 179 റൺസിന് പുറത്തായി. ഇതോടെ 15 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് കേരളം വഴങ്ങിയത്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ പഞ്ചാബ് 3 നഷ്ടത്തിൽ 23 റൺസ് എന്ന നിലയിലാണ്. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടേബിൾ ടെന്നീസ് വനിതാ ഡബിൾസിൽ ആദ്യ മെഡൽ നേടി ചരിത്രമെഴുതി ഇന്ത്യൻ സംഘം. ഐഹിക മുഖർജി, സുധീർധ മുഖർജി സഖ്യമാണ് വെങ്കല മെഡൽ നേടി രാജ്യത്തിന് അഭിമാനമായത്. സെമിയിൽ ജാപ്പനീസ് കൂട്ടുകെട്ടായ മിവാ ഹാരിമോട്ടോ മിയു ഹിക്കാരോയോട് 3-0 പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യൻ സഖ്യത്തിന് വെങ്കല മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ലെബനനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1,600 കവിഞ്ഞു. ലെബനനും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ലെബനനിൽ നിന്ന് 90 റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതായി സൈന്യം അറിയിച്ചു. ആളപായമില്ലെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിനായി യാത്ര തിരിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി അൾജീരിയയിൽ എത്തിച്ചേരും. PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ രാജ്യത്തെ നിരവധി പേർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യക്ഷരം കുറിച്ച് കുരുന്നുകൾ. സംസ്ഥാനത്തെ ദേവീക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന് പകരം ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കാൻ ശ്രമമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തെക്കേ ഇന്ത്യയിൽ 4 ദിവസത്തിനുള്ളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെ ഇംഗ്ലണ്ട് 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.